بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള നാല് കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നിനു വേണ്ടിയിട്ടാണോ നമ്മെ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങൾ. ഒന്ന് ഇൽമാണ്, അൽ ഇൽം, ഹഖ് എന്താണെന്ന് അറിയലും മനസ്സിലാക്കലും. രണ്ട് അൽ അമലു ബി, ആ ഇൽമ അനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്നത്. മൂന്ന് അദ്ദേഅവത്തു ഇലൈ, അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഹക്ക് എത്തിച്ചു കൊടുക്കുക. നാല് അസ്വബർ, ഈ കാര്യങ്ങളിലെല്ലാം ക്ഷമ അവലംബിക്കുക എന്നത്. ഈ നാല് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുവോ അവനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയിയായി മാറുന്നത്. അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. ഇൻഷാഅല്ലാഹ് നാം ആരംഭിക്കാൻ പോകുന്ന ഗ്രന്ഥം കിഫായത്തുൽ മുതഅബ്ബിദ് വതുഹ്ഫത്തുൽ മുതസഹ്ഹിദ് الحافظ ابو محمد عبد العظيم زكي الدين ابن عبد القوي ابن عبد الله ابن سلامة ابن سعد المنذري رحمه الله അദ്ദേഹം രചിച്ച കിതാബാണ്. നാം പറഞ്ഞതുപോലെ ഈ നാല് വിഷയങ്ങൾ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ അമലു ബിഹി എന്നുള്ളത്. പല ആളുകളും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, പല ആളുകളും ഇൽമിനെ പറ്റി ധാരാളമായി ചർച്ച ചെയ്യാറുണ്ട്, ആവശ്യവുമാണ്. മറ്റു ചില ആളുകൾ ദഅവത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്, അതും ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ അമലിനെ കുറിച്ചും സബറിനെ കുറിച്ചുമുള്ള ചർച്ചകൾ മറ്റു രണ്ടെണ്ണത്തിനെ സംബന്ധിച്ച് ഒന്ന് കുറവായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഇൽമുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവ് അവന്റെ ജീവിതത്തിൽ അത് അമലാകുന്നു എന്നതാണ്. അല്ലാത്ത ഇൽമ് നാളെ പരലോകത്ത് അവനെതിരായി മാറുന്ന വലിയൊരു, പിന്നെ അവൻ ഉത്തരം പറയേണ്ടി വരുന്ന വലിയൊരു കാര്യമായിട്ട് ഇൽമ് മാറും. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അമാലുകൾ, നാം പഠിക്കുന്ന കേൾക്കുന്ന ഇൽമ് അതനുസരിച്ചുള്ള അമൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അബുദർദ റളിയല്ലാഹു പറഞ്ഞൊരു വാക്ക് നമുക്ക് കാണാം, വൈലുൽ ലിമൻ ലാ യഅലമു മർറതൻ, ഇൽമ് നേടാത്തവൻ, അറിയാത്തവൻ, അവനൊരു തവണ നാശം. വൈലുൽ ലിമൻ യഅലമു വലാ യഅമലു സബ്അ മറാത്തിൻ, ഒരുത്തൻ ഇൽമുണ്ട് പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അവൻ ഏഴ് തവണ നാശം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുന്ന വിഷയം, നാം കേൾക്കുന്ന ഇൽമുകൾ, നാം അറിയുന്ന കാര്യങ്ങൾ, നാം പഠിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. സലഫുകളിൽപ്പെട്ട അബു അബ്ദില്ല അൽ ബറാസി റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, വമൻ ലം യഅരിഫ് സവാബൽ അഅമാൽ ഫഖുലത് അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ. ആർക്കാണോ ഒരു കർമ്മങ്ങളുടെ സവാബ് പ്രതിഫലം അറിയാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത്, അവന്റെ മേൽ ഏതവസ്ഥയിലും ആ കർമ്മങ്ങൾ ഒരു ഭാരമായിരിക്കും. പലപ്പോഴും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ യാഥാർത്ഥ്യം ആ കർമ്മത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയായിരിക്കും. ചിലപ്പോൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ സുന്നത്തായ ഐച്ഛികമായ നോമ്പുകൾ നോൽക്കാൻ സാധിക്കാത്തത്, സുന്നത്തായ നമസ്കാരങ്ങൾ, ഐച്ഛികമായ സദഖ ദാനധർമ്മങ്ങൾ, അതുപോലെ ദിക്റുകൾ, ദുആകൾ, അതുപോലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ പ്രതിഫലം നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സർഫുകൾ പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും സഹാബാക്കളെ സംബന്ധിച്ച്, അൽ മുജ്തഹിദു ഫീകുമുൽ യൗമ കല്ലാഇബ് ഫീഹിം. നിങ്ങളിലുള്ള കഠിനമായി പരിശ്രമിക്കുന്ന ഒരാൾ, ഒരാൾ ധാരാളമായി പരിശ്രമിക്കുന്നുണ്ട് നോക്കിയ കർമ്മങ്ങൾക്ക് വേണ്ടി, നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ സഹാബാക്കളിലെ അല്ലെങ്കിൽ സലഫുകളിലെ ഒരു ലാഇബ്, ഒരു കളിക്കുന്ന തമാശ കളിച്ചു കിടക്കുന്ന ഒരുത്തനെ പോലെ ആവുകയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ അതിയായി പരിശ്രമിക്കുന്ന ഒരാളെ സലഫുകളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ലാഇബ് പോലെ ആവുകയുള്ളൂ. അപ്പം ജീവിതത്തിൽ സലഫി മൻഹജ് പിന്തുടരുമ്പോൾ, സലഫികളാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോൾ, പറയുമ്പോൾ, സലഫുകളുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ, ഇൽമും അമലും ദഅവത്തും സബറും എത്രത്തോളമാണുള്ളത് എന്ന് ഗൌരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ഈ പറഞ്ഞ കിതാബ് ഉൾക്കൊള്ളുന്ന വിഷയം അമാലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അഥവാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫൗലുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ നാം പകർത്തേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ മുസന്നിഫ് റഹ്മഹുള്ള നാം പറഞ്ഞു, അബ്ദുൽ ഖവി അൽ മുന്ദിരി, അബു മുഹമ്മദ് അബ്ദുൽ അലീം ഇബ്നു അബ്ദുൽ ഖവി അൽ മുന്ദിരി റഹ്മഹുള്ള, അദ്ദേഹം ഹിജ്റ 581 ജനിക്കുന്നത്. ഹിജ്റ 581 ജനിച്ച പണ്ഡിതനാണ് അദ്ദേഹം. ജനിച്ചത് മിസറിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ കുടുംബം ദമസ്കസുകാരാണ്, ഷ്യാം അവിടെയുള്ളവരാണ്. അവർ പിന്നീട് ഹിജ്റ ചെയ്ത് മിസറിൽ വന്നവരാണ്. അദ്ദേഹം ഫിഖ്ഹിൽ ഷാഫിഈ മദ്ഹബ് പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തമായ കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേട്ടു പരിചയമുള്ള ഒരു കിതാബായിരിക്കും അത്തർഹീബ് വത്തർഹീബ് എന്ന് പറഞ്ഞ്, അഅമാലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതുപോലെ സഹീഹ് മുസ്ലിം, പിന്നെ അതുപോലെ അബൂ ദാവൂദ് പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ മുഖ്തസറുകൾ, ഷാഫിഈ ഫിഖ്ഹിൽ ഗ്രന്ഥങ്ങൾ, അതുപോലെ ഒരുപാട് കിതാബുകൾ അദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും. ഇമാം ദഹബി റഹ്മഹുള്ള എല്ലാം പറയുന്നത് കാണാം, അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിനോളം ഹദീസ് അറിയുന്ന അല്ലെങ്കിൽ ഹിഫ്ലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആൾ വേറൊരാളുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹദീസുകളെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 656 ഹിജ്റ 656 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം രചിച്ച കിതാബാണ് കിഫായത്തുൽ മുതഅബ്ബിദ് വതുഹ്ഫത്തുൽ മുതസഹ്ഹിദ്. ഏറ്റവും എളുപ്പത്തിൽ ഹിഫ്വാക്കാൻ വേണ്ടി ആ രീതിയിലാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സഹീഹായ ഹദീസുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സഹീഹായ ഹദീസുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 89 ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മുത്തഫഖുൻ അലൈഹി ആയിട്ട് അഥവാ ഇമാം ബുഖാരി മുസ്ലിം ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ള 42 ഹദീസുകളും, ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ചിട്ടുള്ള 6 ഹദീസുകളും, ഇമാം മുസ്ലിം മാത്രം ഉദ്ധരിച്ചിട്ടുള്ള 35 ഹദീസുകളും, അതല്ലാത്ത മറ്റ് 6 ഹദീസുകളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എഴുതാനൊരു കാരണമുണ്ട്. ഷെയ്ഖ് ഈ കിതാബ് എഴുതാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ ആവശ്യപ്രകാരമാണ് ഈ കിതാബ് രചിക്കുന്നത്. അത് ഷെയ്ഖ് ഇതിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് നമ്മൾ ഇതിന്റെ പിന്നെ കിതാബിലേക്ക് കടക്കുകയാണ്. അഅമാലുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറഞ്ഞു. അഅമാലുകളുടെ ഫളുകൾ ഒരുപാടുണ്ട്, കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഖുർആനിലും ഹദീസിലും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. വിശ്വാസത്തിനോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഅ്മാലുകൾ. കാരണം ഒരാളുടെ ഈമാൻ, നമ്മൾ മുഅ്മിനാണെന്ന് വിശ്വസിക്കുമ്പോൾ, മുഅ്മിനാണെന്ന് പറയുമ്പോൾ ഒരാളുടെ ഈമാൻ അത് പൂർണ്ണമാകുന്നതും ശക്തമാകുന്നതുമെല്ലാം അഅ്മാലുകളുടെ അടിസ്ഥാനത്തിലാണ്, അവന്റെ കർമ്മത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ്. നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാനിന്റെ വേഷം ധരിക്കും അല്ലെങ്കിൽ ഈമാനിന്റെ ആളുകളായിട്ടിരിക്കും, അഅ്മാലുകളിൽ എന്താണ് നമ്മുടെ അടുത്തുള്ളത്, എന്താണ് നമ്മുടെ കയ്യിൽ അഅ്മാലായിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നാളെ പറയാൻ, അള്ളാഹു ഞാനും നീയും മാത്രം അറിയുന്ന രഹസ്യമായ കർമ്മങ്ങൾ എന്റെ കയ്യിൽ ഇതാ ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ചെയ്തിട്ടുണ്ട്, എന്താണ് നമ്മുടെ അടുത്തുള്ളത്, ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം ഒരാൾ ഇൽമ് നേടുകയും അതേസമയം അമലില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ നാശത്തിന്റെ ഒരു കാരണമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തറിൽ ഒരു ബാബ് കൊടുക്കുന്നുണ്ട്, അൽ ഇൽമു വൽ അമൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സലഫുകൾ എങ്ങനെയായിരുന്നു കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അതിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ പറഞ്ഞു തുടങ്ങി സുദീർഘമായി ഒരുപാട് സലഫുകളുടെ അമാലുകളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ച് കാലിൽ നീര് വരുവോളം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞിരുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് കവിളിന്റെ ഭാഗത്ത് ഒരു അടയാളമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കരഞ്ഞ ആധിക്യത്താൽ. അതുപോലെ അലി റളിയല്ലാഹു അൻഹു ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ദുനിയാവിന്റെ ഫിത്നകളിൽ രക്ഷപ്പെടുത്താൻ. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റകഅത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത്. അതുപോലെ പല സലഫുകൾ, പലരുടെയും ജീവിതത്തിലെ അഅ്മാലുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ നാം വലിയൊരു വഞ്ചനയിലാണ്, നാം വലിയൊരു വഞ്ചനയിലാണ്. ദുനിയാവിന്റെയും പിശാചിന്റെയും വഞ്ചനയിൽ സ്വയം പിശാച് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീ കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ്, നീ നല്ല അവസ്ഥയിലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉജുബ്, ഉജുബാണത്, സ്വന്തത്തിൽ ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ലൊരവസ്ഥയാണ് എന്നുള്ള തോന്നുന്ന അവരവസ്ഥ. അതുകൊണ്ട് ഗൗരവത്തിൽ ഇതുപോലെയുള്ള അഅ്മാലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ, ഫളലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഠിനമായ പ്രയത്നം, സ്വന്തം നഫ്സിനോട് അതിയായ ജിഹാദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മഅാദിൽ കൊടുക്കുന്നുണ്ട് ജിഹാദുമായി ബന്ധപ്പെട്ടൊരു ബാബ്. അതിൽ ജിഹാദിന്റെ നാല് ഇനങ്ങൾ വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സാണ്, രണ്ടാമത്തേത് ജിഹാദു ശൈത്താനാണ്, മൂന്നാമത്തേത് ജിഹാദുൽ മുനാഫിഖീൻ വഅയ്മത്തു ളലാല, ളലാലത്തിന്റെ ആളുകളും മുനാഫിഖുകളുമായിട്ടുള്ളത്. നാലാമത്തേതായി ജിഹാദുൽ കുഫാർ. ഈ നാല് ജിഹാദുകൾ വേർതിരിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ വേറെയും കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ജിഹാദുൻ നഫ്സിൽ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളാണ് നാം ആദ്യം സൂചിപ്പിച്ചവ: ഇൽമ്, അമല്, ദഅ്‌വത്ത്, സബ്ര് എന്നിവ. ഇനി ഇൻഷാ അല്ലാഹ് നാം ഈ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ തുടക്കത്തിൽ ഇതിന് മുസന്നിഫ് റഹ്മഹുല്ലാ കൊടുത്ത കാര്യങ്ങൾ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അത്താഹിരീൻ. എന്നിട്ട് ഇത് ഷെയ്ഖ് പറയുന്നതിന് മുമ്പുള്ള ഒരു മുഖദ്ദിമയാണ്. ഷെയ്ഖ് പറയുന്നത്, അൽഹംദുലില്ലാഹിൽ മുവഫ്ഖ് ലിസാലിഹിൽ അഅ്മാൽ അൽ മുഹഖ്ഖിഖ് ലിറാജീഹി നിഹായത്തിൽ ആമാൽ. ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹംദ് ചെയ്യുകയാണ്. നമുക്കറിയാം ഉലമാക്കളുടെ രീതിയാണ് കിതാബ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ തന്നെ രീതിയാണ് ഒരു സദസ്സിൽ സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കിതാബ് തുടങ്ങുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക എന്നുള്ളത്. എല്ലാ ഹംദും അള്ളാഹുവിനുള്ളതാണ്. അവിടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും മുവഫിഖായിട്ട് തൗഫീഖ് നൽകുന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അൽ മുഹഖ്ഖിഖ് ലിറാജീഹി നിഹായത്തിൽ ആമാൽ, ആരാണോ അവനിൽ പ്രതീക്ഷ വെക്കുന്നത്, അവന് കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന് ഹംദ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അഹ്മദുഹു അലാ നിഅമിഹി ഫിൽ ഹാലി വൽ മാൽ. ദുനിയാവിലും നാളെ പരലോകത്തും എല്ലാവിധ നിഅമത്തുകൾക്കും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാഹുവൽ കബീറുൽ മുതആൽ. കബീറും മുതആലുമായിട്ടുള്ള വളരെ വലിയവനും ദാത്തുകൊണ്ടും സിഫത്തുകൊണ്ടും എല്ലാം വലിയവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അൽ മുതആൽ അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽ മുൻഖിദു ബിഹി മിനൽ ളലാൽ, ളലാലത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കാനായിട്ട് നിയോഗിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി അൽജുദറാ ബിൽഇഹ്സാനി വഅഫ്ളാലി ദാഇമത്തിൽ ഇത്തിസാൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും സഹാബാക്കൾക്കും ഭാര്യമാർക്കും യോഗ്യരായിട്ടുള്ള ആളുകൾ എഹ്സാനുകൊണ്ടും അഫ്ളിലിയത്തുകൊണ്ടും ഒയോഗ്യരായിട്ടുള്ളവരുടെ മേലെയും സലാത്ത് വല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയാണ്. വബഅദ്, അതിനുശേഷം, ഫഇന്ന അഖി, എന്റെ സഹോദരൻ അബ അഹ്മദ് അബ്ദുൽ കരീം സറഫല്ലാഹു അൻഹു കുല്ല ശൈത്താനു റജീം, എന്റെ സഹോദരനായിട്ടുള്ള അബു അഹ്മദ് അബ്ദുൽ കരീം, സഅലനി അൻ അജ്മഉ ലഹു കിതാബൻ, എന്നോട് ആവശ്യപ്പെട്ടു ഒരു കിതാബ് രചിക്കാൻ അല്ലെങ്കിൽ കിതാബ് എഴുതാൻ. في ثواب الاعمال وفضائلها محذوف الاسانيد, കർമ്മങ്ങളുടെ പ്രതിഫലവും ശ്രേഷ്ഠതയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതാൻ എന്റെ സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ടു. മഹദൂഫുൽ അസാനീദ്, ഇസ്നാദുകൾ ഇല്ലാതെ, സനദുകൾ ഇല്ലാതെ. നമുക്കറിയാം, മുൻകാലത്ത് നമുക്കിന്ന് ഉലമാക്കൾ അന്ന് ചെയ്തതുകൊണ്ട്, അവർ ചെയ്ത വലിയൊരു സേവനം കൊണ്ട് സനദുകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് അമർത്തൽ അമർത്തിയാൽ ഏതൊരു ഹദീസിന്റെയും സനദും ബാക്കിയുള്ള എല്ലാം ലഭിക്കുന്നുണ്ട്. മുൻഗാമികൾ ഒരു ഹദീസ്, ഒരു വാക്കുള്ള ഒരു ഹദീസ് ഹിഫ്ളാക്കണമെങ്കിൽ അവർ എന്ത് പഠിക്കണം? സനദ് മൊത്തം ഹിഫ്ളാക്കിയിട്ട്, കാരണം അത് സഹിയാണോ എന്ന് വേർതിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഹദീസിന് വേണ്ടി ചെലവഴിച്ച നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ള പോലെയുള്ളവർ ചെയ്ത പ്രവർത്തനം കൊണ്ട് നമുക്കത് എളുപ്പമായിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഈ സഹോദരൻ ആവശ്യപ്പെട്ടത് സനദുകൾ ഇല്ലാത്ത ഒരു കിതാബാണ്. ലിയസ്ഹുല അലൈഹി ഹിഫ്ളുഹു വയഖ്റുബ തനാവുലുഹു, എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഹിഫ്ള് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. സനദുകൾ കൊടുക്കാതെ മറ്റിന് മാത്രം എഴുതിയിട്ട് ഒരു കിതാബ് എഴുതണം. അതെന്തിനാണ് സനദ് കൊടുക്കേണ്ട പറഞ്ഞത്? ഹിഫ്ള് എളുപ്പമാകാനും അതിന്റെ ഉപയോഗം അടുക്കാനും വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഫഅജബ്തുഹു ഇലാ ദാലിക്, ഞാൻ അവന് മറുപടി ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൻ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ലിമാലഹു മിനൽ ഹഖ്ഖിൽ ലാസിം, എന്തോടൊപ്പം അവനൊരു ഉറച്ച ഹക്കുണ്ട്, അതെന്താണ്? വല്യകൂനു ബാഇസൻ ലഹു ഇൻഷാ അല്ലാഹു തആല, അവൻ എപ്പോഴും ഈ കിതാബിനോട് എന്തായിരിക്കണം? തൽപരനായിരിക്കണം. അഥവാ ഈ അഅ്മാലുകളുടെ ഫളായിലുകൾ പറയുന്ന ഈ കിതാബ് അല്ലെങ്കിൽ ഈ അഅ്മാലുകൾ പ്രവർത്തിക്കാൻ അവൻ തൽപരനായിരിക്കണം. ഈ ഹഖിന്റെ മേലാണ് ഞാനിത് എഴുതി കൊടുക്കുന്നത്. അലാ മുലാസിമത്തി മാ നുവജിദു ഹുഫി, ഞാൻ അവന് വേണ്ടി ഉദ്ധരിച്ചു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ അതിനോട് അവൻ മുറുകെ പിടിച്ച് അതിനോട് തൽപരനായിരിക്കണം. ഫസ്തഖർത്തുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്തു, അഥവാ ഖൈറിനെ തേടി. വജമഅതു ലഹു ഹാദൽ കിതാബ് വസമ്മൈതു, ഞാനിതാ ഈ കിതാബ് ക്രോഡീകരിച്ചിരിക്കുന്നു, അതിന് പേരിട്ടിരിക്കുന്നു. കിഫായത്തുൽ മുതഅബ്ബിദ് വതുഹ്ഫത്തുൽ മുതസഹ്ഹിദ് വജഅൽതുഹു അർബഅത അബ്വാബ്, ഞാൻ അതിൽ നാല് ബാബുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നാല് ബാബുകളായിട്ടാണ് കിതാബിനെ തിരിച്ചിട്ടുള്ളത്. അൽ ബാബുൽ അവ്വൽ, ഒന്നാമത്തെ ബാബ് ഫീ ദിക്രി സ്വലാഹ്, നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൽ ബാബു സാനി, രണ്ടാമത്തേത് ഫീ സിയാം, നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൽ ബാബു സാലിസ്, മൂന്നാമത്തേത് ഫി സദഖ, സദഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൽ ബാബു റാബിഉ ഫി ദുആഇ വസ്സിക്ർ, നാലാമത്തേത് ദുആഉം സിക്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്നു, വല്ലാഹു തആല അൽ മസ്ഊലു ഫി അൻ യൻഫഅനാ ബിഹി വസായിൽ മുസ്ലിമീൻ വയജ്അലുഹു ഖാലിസൻ ലിവജ്ഹി മുഖദ്ദിബൻ മിൻ റഹ്മതി ബിഫളിഹി വമിന്നഹി. പിന്നെ അള്ളാഹു തആലയോടാണ് നാം ചോദിക്കുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ മുസ്ലിമുകൾക്കും ഉപകാരമുള്ളതാക്കാനും ഇഖ്ലാസോടുകൂടിയുള്ളതാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തും ഔദാര്യവും പിന്നെ ഔദാര്യത്തിലേക്കും അടുപ്പിക്കുന്നതും ആകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഷെയ്ഖിന്റെ മുഖദ്ദിമ ഈ കിതാബിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി, ഷെയ്ഖ് തന്റെ സഹോദരന് വേണ്ടി, തന്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് ഷെയ്ഖും, പിന്നെ സഹോദരനും തമ്മിൽ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇമാം മുന്തിരിയുടെ, ഹാഫിദ് അൽ മുന്തിരിയുടെ താഴെയുള്ള സഹോദരനാണ് ഈ ഹാഫിദ് അൽ മുന്തിരി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഹിജറ 643 തന്നെ സഹോദരനായ അബു അഹമ്മദ് അബ്ദുൽ കരീം എന്നിവർ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഷെയ്ഖ് രചിച്ച ഒരു കിതാബാണ് നാം ഇൻഷാഅള്ളാ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഷെയ്ഖ് ദുആ ചെയ്ത പോലെ ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ കിതാബിനെ വേർതിരിച്ചിരിക്കുന്നത് 4 ബാബുകളായിട്ടാണ് പറഞ്ഞു. 1 നമസ്കാരം, 2 നോമ്പ്, 3 സദഖ, 4 ദുആ ദിക്ർ. ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ ഇബാദ എന്ന് പറയും. ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇസ്ലാം കാര്യങ്ങളിൽ തന്നെ നമുക്ക് നോക്കിയാരാം. പിന്നെ 1-ാമത്തെ ഷഹാദത്ത്, അത് കഴിഞ്ഞാൽ നമസ്കാരം, സക്കാത്ത്, അതുപോലെ തന്നെ നോമ്പ്, ഈ കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. പിന്നെ ദുആ ദിക്ർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് എപ്പോഴും ബന്ധം നിലനിർത്തുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ആണ് ഷെയ്ഖ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും പഠിക്കാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ 1-ാമത്തെ ബാബിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ബാബുൽ അവ്വൽ, 1-ാമത്തെ ബാബ് ഫിസ്സല, നമസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരടിമ നടത്തുന്ന മുനാജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ആദ്യമായി ചോദിക്കുന്ന കർമ്മം, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നമ്മൾ വിശദീകരിച്ചാലും അതിന്റെ ഒരു അവസാനം ലഭിക്കാത്ത അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ ബാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് ആദ്യം കൊടുക്കുന്ന ഹദീസ് ഖൗലുഹു روى عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول انما الاعمال بالنيات وانما لكل امرئ ما نوى الحديث متفق عليه നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് ഹദീസ് കിതാബുകൾ കേട്ടിട്ടുണ്ടാവും, ഫിഖ്ഹിന്റെ കിതാബുകൾ. ഇതിലെല്ലാം മുൻഗാമികളുടെ ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ അവർ കൊടുക്കാറുള്ള ഹദീസാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസ്. ഇന്നമല്ല അഅമാലു ബിന്നിയാത് ലികുൽ വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഇത് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടും അത്രയധികം ഗൗരവമുള്ളതുകൊണ്ടും മാത്രമാണ് ഉലമാക്കൾ ഈ ഹദീസ് 1-ാമതായി കൊടുക്കാൻ കാരണം. കാരണം നമ്മുടെ ഏതൊരു കർമ്മമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മുടെ നിയ്യത്ത് ശരിയായിരിക്കണം. നമ്മുടെ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ കർമ്മം എത്ര വലുതാണെങ്കിലും, ആളുകൾക്ക് എത്ര അത്ഭുതം കൂറുന്നതാണെങ്കിലും, ആ കർമ്മം നിഷ്ഫലമായി പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചു തരുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, انا اغنى الشركاء عن الشرك من عمل عملا اشرك فيه معي غيري تركته وشركه انا اغنى الشركاء عن الشرك പങ്കുകാര് ആവശ്യമില്ലാത്ത രീതിയിൽ غنيയാണ് ഞാൻ, ഒരു പങ്കുകാരൻ ആവശ്യമില്ലാത്തവനാണ് ഞാൻ. من عمل عملا ആരാണോ ഒരു കർമ്മം ചെയ്യുന്നത്, اشرك فيه معي غيري എന്നിൽ വേറെ ആരെയെങ്കിലും പങ്കുചേർത്തുകൊണ്ട്, തറത്തുഹു വശിർക്കഹു, ഞാൻ അവനെയും അവന്റെ കർമ്മത്തെയും അവന്റെ ശിർക്കിനെയും എല്ലാത്തിനെയും ഞാൻ ഒഴിവാക്കുന്നതാണ്. ഈ ഹദീസ് നമുക്കറിയാം ദിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ലോകമാന്യത എന്നുള്ളത്. നാം ചെയ്യുന്ന ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരാൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പിന്നെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഒരു നല്ല നേട്ടം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം എന്നുള്ള അവസ്ഥ, അതാണ് റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുൻഗാമികളിൽ സുഫിയാൻ സൗരി റഹ്മുള്ള അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും, ഞാൻ നിയ്യത്തിനേക്കാൾ കഷ്ടപ്പെട്ട വേറൊരു കാര്യവുമില്ല. എന്റെ നിയ്യത്ത് ഒന്ന് നേരെയായി കിട്ടാൻ അതിനുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട വേറൊരു കാര്യവുമില്ല എന്നത്. കാരണം ചെയ്യുന്ന കർമ്മങ്ങൾ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായി മാറുക എന്നുള്ളത് അതായിരുന്നു അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. നാം ചിന്തിച്ചു നോക്കണം, എന്താണ് നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ടുള്ളത്, കാരണം റിയാഇന്റെ ചെറിയ അംശത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ നമുക്കുള്ള മാർഗം എന്നുള്ളത് രഹസ്യമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലാണ്. മറ്റൊരാളും അറിയാത്ത കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കി. മറ്റൊരാളും അറിയാത്ത കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് നാം പരിശോധിച്ചു നോക്കണം. അതാണ് റിയാഇൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇവിടെ ഈ ഹദീസ് കൊടുക്കുന്നതിന്റെ ആശയം നമുക്കറിയാം, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്രയെത്ര വലിയ വലിയ കർമ്മങ്ങളാണ് നിയ്യത്ത് ഫസാദായതിന്റെ പേരിൽ ഒന്നുമല്ലാതായി പോയിട്ടുള്ളത്, എത്രയെത്ര നിസ്സാരമായിട്ടുള്ള കർമ്മങ്ങളാണ് നിയ്യത്ത് നന്നായതിന്റെ പേരിൽ മഹത്തരമായിട്ടുള്ളത്. ഒരിക്കൽ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ മകൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലി എന്നാണ് പേര്, അദ്ദേഹം ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, യാ അബതി മാ ഹലൽ കലാമി അസ്ഹാബി റസൂലില്ലാ ഔ കമാ ഖാല, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കലാമിൽ ഏറ്റവും മാധുര്യമുള്ള പിന്നെ വാക്കെന്താണ്. അപ്പൊ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള മകനോട് പറയും, മോനെ നിനക്കറിയുമോ എന്തുകൊണ്ടാണ് അത് മാധുര്യമുള്ളതായത് എന്ന്, എന്തുകൊണ്ടാണ് അത് മാധുര്യമുള്ളതായത് എന്ന് നിനക്കറിയുമോ? ആ മകൻ പറയില്ല, ആ പറ്റി എനിക്കറിയില്ല. അപ്പോ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള തിരിച്ചു പറയും, അവർ സംസാരിച്ചിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇഖ്ലാസോടു കൂടിയുള്ള സംസാരങ്ങൾ ആയതുകൊണ്ടാണ് എന്തുണ്ടായത്, അവരുടെ സംസാരങ്ങൾ മധുരമുള്ളതായത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ എപ്പോഴൊക്കെ സിദ്ഖ് ഇഖ്ലാസ് എന്ന് പറയപ്പെടുമോ അദ്ദേഹം പറയും അതുകൊണ്ടാണ് ജനങ്ങൾ ഉയരുന്നത്, ജനങ്ങളുടെ സ്ഥാനവും ദർജയും ഉയരുന്നത് സിദ്ഖും ഇഖ്ലാസും കൊണ്ടാണ് എന്ന് പറയുമായിരുന്നു. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്. തൗഹീദുൽ ഇറാദ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട അവനുമായി ബന്ധപ്പെട്ടുണ്ടാവേണ്ട ശ്രദ്ധയും ബാക്കിയുള്ള കാര്യങ്ങളും. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം വേണ്ടി ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് തൗഹീദിന്റെ അർക്കാനുകളും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞത് കാണാം, അസ്സിദ്ഖ് വൽ ഇഖ്ലാസ് റുക്നാ ദാലിക തൗഹീദ് കർ റുക്നൈനി ലിൽ ബുന്യാൻ, സിദ്ഖും ഇഖ്ലാസുമാണ് തൗഹീദിന്റെ രണ്ട് റുക്നുകൾ, ഒരു കെട്ടിടത്തിന്റെ രണ്ട് തൂണുകൾ പോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തുകൾ ഓരോ സമയത്തും നാം പരിശോധിച്ചിരിക്കണം. തജ്ദീദു നിയ്യ എന്ന് പറയും, നിയ്യത്തിനെ പുതുക്കൽ എന്ന് പറയും. അത് ഓരോ സമയത്തും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാഅല്ലാഹ് റമദാൻ നമ്മളിലേക്ക് വരികയാണ്, അതിന് ഏറ്റവും നല്ലൊരു സമയമാണ് നമ്മുടെ ആത്മവിചാരണയ്ക്കും നമ്മുടെ ഒരു മാറ്റത്തിനും. അപ്പൊ ഈ ഹദീസിന്റെ ആശയം വളരെ വലുതാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ, ഇനി പറയുന്ന കർമ്മങ്ങൾ, ഇനി കേൾക്കുന്ന കർമ്മങ്ങൾ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഹദീസിന്റെ ബാക്കിയിൽ കാണാം, വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, ഓരോരുത്തനും അവനുണ്ടാകുന്നത് അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതായിരിക്കും ലഭിക്കുക. അവന്റെ ഉള്ളിൽ എന്താണോ നിയ്യത്ത് അതനുസരിച്ചിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുക. അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു മനുഷ്യന്റെ കൽബിനകത്തും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം സൂക്ഷ്മമായി അറിയുന്ന ഖബീറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് എന്താണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത് വ്യക്തമായിട്ട് അറിയും. അതുതന്നെയാണ് ഈ ഹദീസിന്റെ ബാക്കിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരാണോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ ചെയ്യുന്നത്, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ എന്താണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ ഔ ഇംറാത്തിൻ യൻകിഹുഹ, ഇനി ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നത് ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ ചെയ്തത് അതാണ് അവന് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നാം എപ്പോഴും ദുആ ചെയ്യണം, നാം എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. ഇനി ഈ കിതാബിന്റെ ബാബു സ്വലയിലെ ഒന്നാമത്തെ ഭാഗം, മാ ജാഅ ഫീ ഫളലി സ്വല, നമസ്കാരത്തിന്റെ ഫളലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് പറയുന്നത് ആദ്യത്തിൽ. അതിൽ ഒന്നാമത്തേത് ഖൗലുഹു റവാ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു, വൽജുമഅത്തു ഇലൽ ജുമഅ കഫാറാതുൻ ലിമാ ബൈനഹുന്ന മാ ലം തുഗ്ശൽ കബായിർ വഫി ലഫ്ൻ റമദാൻ ഇലാ റമദാൻ അഖ്റജഹു മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് അഞ്ച് നേരത്തെ നമസ്കാരം, വൽജുമഅത്തു ഇലൽ ജുമഅ ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ, കഫാറാതുൻ ലിമാ ബൈനഹുന്ന അതിനിടയിൽ അവൻ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പാപപരിഹാരമാണ്, കഫാറാത്താണ്. മാലം തുഹ്സൽ കബായിർ അവൻ വൻപാപങ്ങൾ കൊണ്ട് കൂടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വൻപാപങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ. വഫീ ലഫ്ലിൻ മറ്റൊരു ലഫ്ലിൽ നമുക്ക് കാണാം, റമളാനു ഇലാ റമളാൻ ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ, അഖ്റജഹു മുസ്ലിം ഇത് പിന്നെ ഉദ്ധരിച്ചിട്ടുള്ളത് സഹീഹ് മുസ്ലിമിലാണ്. ഒന്നാമത്തെ ഹദീസ് നാം പറഞ്ഞതുപോലെ സ്വലാത്തിന്റെ ബാബിൽ നമസ്കാരത്തിന്റെ ഫളൽ പറയുന്നതാണ്, നമസ്കാരത്തിന്റെ ഫളൽ പറയുന്നത്. നമുക്കറിയുന്നതുപോലെ ഇസ്ലാമിന്റെ തൂണുകളിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഅ്മാലുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മമാണ് എന്ത്? നമസ്കാരം. ഇത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവൻ സമയം കൂടുന്നതിനനുസരിച്ച് അവൻ എന്തുവരും? അവന് അലസത വരും, അവന് ഗഫ്ലത്തിൽ ചെന്ന് ചാടും. രണ്ട് അസ്ലുകളാണ് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ഉണ്ടാകേണ്ടത്, രണ്ട് അസ്ലുകൾ. ഒന്ന്, ബാത്തിലിൽ നിന്ന് ഹക്കിനെ മനസ്സിലാക്കുക എന്നതാണ്, ബാത്തിലിൽ നിന്ന് ഹക്കിനെ മനസ്സിലാക്കുക എന്ന്. രണ്ട്, ആ ഹക്കിനെ സ്ഥാപിക്കുക എന്നതാണ്, അല്ലെങ്കിൽ ആ ഹക്കിന്റെ അസറുകൾ അത് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഹക്ക് മനസ്സിലാക്കലും, രണ്ട്, അത് പ്രാവർത്തികമാക്കലും. ഇത് രണ്ടിനെയും നശിപ്പിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ അസ്ലിനെ നശിപ്പിച്ചു കളയുന്ന കാര്യം ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. അതായത് ഹക്കിൽ നിന്നും ബാത്തിലിനെ, ബാത്തിലിൽ നിന്നും ഹക്കിനെ വേർതിരിക്കാൻ അവന്റെ ഗഫ്ലത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് ആലോചിക്കില്ല, അത് കൂടിക്കുറഞ്ഞ് എന്നെ ജീവിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ, ഈ ഹക്കിനെ നടപ്പിലാകുന്നിടത്ത് തടസ്സമാകുന്നത് അവന്റെ കസിലാണ്, അവന്റെ മടിയാണ്. ഗഫ്ലത്തും കസിലും മനുഷ്യന്റെ അടിസ്ഥാനത്തെ നശിപ്പിച്ചു കളയുന്ന രണ്ട് കാര്യങ്ങളാണ്, അശ്രദ്ധയും മടിയും. അപ്പൊ ഇവിടെ കർമ്മങ്ങളിൽ നമുക്ക് മടി വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കുകയും അതിന്റെ ഫലനെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ഉത്തമമായ അവസ്ഥയിലേക്ക് നമുക്ക് മുന്നിടാൻ സാധിക്കുക. സത്യത്തിൽ നമസ്കരിക്കുമ്പോൾ തന്നെ നമസ്കരിക്കുന്ന ബാഹ്യമായ കർമ്മങ്ങൾ നാം ചെയ്യുന്നുണ്ട്. അതൊരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു മദ്രസയിലെ കുട്ടിക്കും നമസ്കരിക്കാൻ അറിയാം. എന്നാൽ നമസ്കരിക്കുന്നതിലൂടെ നാം ലഭിക്കുന്ന വലിയ ഉന്നതമായൊരു സ്ഥാനം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ സംസാരിക്കുന്നതിന്റെ ആസ്വാദനം, അത് നമുക്ക് ലഭിക്കാനുണ്ട്. അത് നമസ്കരിക്കുകയും കൂടുതൽ പരിശീലിക്കുകയും അതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അതിൽ ബോധ്യപ്പെടുമ്പോഴാണ് കൂടുതൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുക. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, രണ്ടാൾ നമസ്കരിക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള മഅരിഫത്തും ഇഹ്സാനും വഴി ഒരാളുടെ നമസ്കാരവും മറ്റേയാളുടെ നമസ്കാരവും തമ്മിൽ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ടാകും. ഒരെണ്ണം ചെറിയ അളവിലുള്ളതായിരിക്കും, മറ്റേത് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത ദർജയിലുള്ളതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഇഖാമി സ്വലാ വഈതാഇ സകാ വഹജ്ജിൽ ബൈത് വസൗമി റമളാൻ. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങളുടെ മേലെയാണ്. ഒന്നാമത്തേത് ഷഹാദത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഉള്ളത്. രണ്ടാമത്തേത് നമസ്കാരം, അതുപോലെ സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, റമളാനിലെ നോമ്പ്, അഞ്ച് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതിൽ ഷഹാദത്തിന് ശേഷം രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നമസ്കാരമാണ്. അത് ദീനിന്റെ നെടുന്തൂണാണ്, ഒരു കാഫിറിനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന കാര്യമാണ്. ഒരുത്തൻ നമസ്കാരത്തെ നിഷേധിക്കുകയാണെങ്കിൽ അവനെ ഇസ്ലാമിക ഭരണകൂടത്തിൽ കാഫിറായിട്ടാണ് പരിഗണിക്കുക. കാഫിറിന്റെ മേൽ, മുർത്തത്തിന്റെ മേൽ നടപ്പിലാക്കുന്ന ശിക്ഷ അവന്റെ മേൽ നടപ്പിലാക്കണം. ഇനി മടി കാരണം ഒഴിവാക്കുന്നവനെ, അവനെ താക്കീത് ചെയ്യുകയും തൗബ ചെയ്യാൻ ആവശ്യപ്പെടുകയും വീണ്ടും ഉപദേശിക്കുകയും ചെയ്തിട്ട് വീണ്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ ഒന്നാമത്തെ ആളുടെ അതേ വിധിയാവും അവനുണ്ടാവുക, മുർത്തത്തിന്റെ മേൽ നടപ്പിലാക്കുന്ന വിധിയായിരിക്കും. അപ്പൊ അത്ര ഗൗരവമുള്ള കാര്യമാണ്, ഈമാനും കുഫ്റും തമ്മിലുള്ള വ്യത്യാസം തെളിയിക്കുന്ന കാര്യമാണ് നമസ്കാരം. മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന കാര്യമാണ് നമസ്കാരം. ആരാണോ അത് ഒഴിവാക്കുന്നത്, കഫറ, അവൻ കാഫിറാകും എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആസ്വാദനമായിട്ട് നമസ്കാരത്തെ നമ്മൾ കാണണം. നമസ്കാരത്തിനെ അങ്ങനെ കാണണം. നമ്മുടെ റൂഹിന് ലഭിക്കുന്ന സന്തോഷം, നമ്മുടെ നഫ്സിന്റെ ആനന്ദം, സമാധാനം, അത് നമസ്കാരത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് എന്റെ കണ്ണിന്റെ കുളിർമയാക്കിയിട്ടുള്ളത് എന്തിലാണ്? നമസ്കാരത്തിലാണ്. നമ്മുടെ നമസ്കാരം നമ്മുടെ കണ്ണിന് കുളിർമയായിരിക്കണം. നമ്മുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നിൽക്കുമ്പോൾ ചില ഹദീസുകൾ കാണാം, ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അവൻ നിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രണ്ട് കണ്ണുകൾക്ക് നടുവിലാണ്, അല്ലെങ്കിൽ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിലുള്ള സംസാരമാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമസ്കാരത്തിന്റെ ഫളിൽ കാണാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം ലഭിക്കാൻ അല്ലെങ്കിൽ ആസ്വാദനം ലഭിക്കാൻ നമസ്കരിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയുമായിരുന്നു, അരിഹ്നാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് നമുക്കൊരു റാഹത്ത് ഉണ്ടാക്ക്, സമാധാനം ഉണ്ടാക്ക്, ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇവിടെ ഒന്നാമത്തെ ഈ കിതാബിലെ ഹദീസിൽ പറഞ്ഞ ഭാഗം അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, മറ്റൊരു റിവായത്തിൽ വറമളാൻ ഇദാ റമളാൻ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന മാ ലം തുഗ്ശൽ കബായിർ, അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾ, അതുപോലെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ ആ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ അതിനിടയിൽ അവൻ ചെയ്യുന്ന തിന്മകൾക്കുള്ള കഫാറത്താണ്, വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, വൻപാപങ്ങളല്ലാത്ത മറ്റുള്ള പാപങ്ങൾക്കുള്ളതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അതിയായി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി ആരംഭിച്ചാൽ ഇസ്തിഫ്താഹിന്റെ ദുആകളിൽ, അധിക ദുആകളിൽ നമുക്ക് കാണാം, ഉദാഹരണത്തിന് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന് തുടങ്ങുന്നത്. എന്താണ് ചോദിക്കുന്നത്? എന്നെയും എന്റെ പാപങ്ങളെയും അകറ്റണം. അതുപോലെ തന്നെ മറ്റു പല ദുആകളിൽ പാപങ്ങൾ പുറത്തു തരണം, വജ്ജഹത്തു വജ്ഹി അല്ലദി എന്ന് തുടങ്ങുന്നതിന്റെ പൂർണ്ണ രൂപത്തിൽ എന്റെ പാപങ്ങൾ പുറത്തു തരണം, എന്റെ പാപങ്ങൾ അംഗീകരിക്കുന്നു, പാപം പൊറുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് റുക്കൂഇൽ സുജൂദിൽ ദുആ ചെയ്യുമായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക് നിനക്കാണ് എല്ലാ സ്തുതിയും, അല്ലാഹുമ്മ ഗ്ഫിർലി എനിക്ക് പൊറുത്തു തരണം, എനിക്ക് പൊറുത്തു തരണം എന്ന് കാണാം. അതുപോലെ ഇഹ്തിദാലിലെ ദുആകളിൽ ഒരു ദുആയിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ തുഹിർനി ബിസ്സൽജി വൽ ബർദി വൽ മാഇൽ ബാരിദ്, അല്ലാഹുമ്മ തുഹിർനി മിനൽ ദുനൂബി വൽ ഖതായ കമാ യുനഖ സൗബുൽ അബ്യദു മിനൽ വസഖ്. ഇഹ്തിദാലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ തുഹിർനി ബിസ്സൽജി വൽ ബർദി വൽ മാഇൽ ബാരിദ്, എന്നെ ശുദ്ധീകരിക്കണം, ഹിമം കൊണ്ട്, മഞ്ഞുകൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. അല്ലാഹുമ്മ തുഹിർനി മിനദ്ദുനൂബി വൽ ഖതായ, പാപങ്ങളിൽ നിന്ന്, എന്റെ അബദ്ധങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം. കമാ യുനഖ സൗബുൽ അബ്യദു മിനൽ വസഖ്, അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ ഇഹ്തിദാലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാം. പിന്നെ ഒരു റിവായത്തിൽ വന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ളുമൻ കസീറ, പിന്നെ രണ്ട് സുജൂദുകളുടെ ഇടയിൽ നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസഖ്നി വഹ്ദിനി വആഫിനി, അവിടെ ഗ്ഫിർലി പാപം പൊറുക്കണം ചോദിക്കുന്നുണ്ട്. അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുൻപായിട്ടുള്ള ദുആകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോട് വന്ന് ചോദിച്ചു, എനിക്കൊരു ദുആ പഠിപ്പിച്ചേരണം, നമസ്കാരത്തിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. നമസ്കാരത്തിൽ ധാരാളമായി ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്, അവസാനം സലാത്തും ദുആ കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി, അല്ലാഹുവേ ഞാൻ എന്റെ നഫ്സിനോട് ഒരുപാട് ദുൽമ ചെയ്തിട്ടുണ്ട്, ദുൽമൻ കസീറ, ധാരാളം നുൽമ്പ്, ചെറിയ വായത്തിൽ കബീറ വലിയ പാപങ്ങൾ, വലായൂപ ഇല്ല അന്ത, നീ അല്ലാതെ പാപം പൊറുക്കാൻ എനിക്ക് വേറെ ആരുമില്ല. നിന്റെ ദുആയിൽ വന്ന വാചകത്തിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി ളമ്തു നഫ്സി ളമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള മഗ്ഫിറത്ത് കൊണ്ട്, പാപമോചനം കൊണ്ട് എനിക്ക് നീ പുറത്തു തരണം. വർഹംനി, എന്നോട് റഹ്മത്ത് കാണിക്കണം. ഇന്നക അൻതൽ ഗഫൂർ റഹീം, തീർച്ചയായിട്ടും നീ ഗഫൂറും റഹീമുമാണല്ലോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഈ ദുആ ധാരാളമായിട്ട് നാം വർദ്ധിപ്പിക്കണം. ഇതുപോലുള്ള ദുആകളെല്ലാം നമ്മൾ പഠിക്കണം. അതാണ് ഇൽമ്, നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇങ്ങനെ കേട്ടു പോവുക എന്നതിനപ്പുറത്തേക്ക് അതിൽ പഠിപ്പിക്കുന്ന ദുആകൾ, അതിൽ പഠിപ്പിക്കുന്ന അമലുകൾ, ഇതെല്ലാം നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അപ്പൊ ഇതുപോലുള്ള ദുആകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ നിൽക്കുമ്പോൾ തുടക്കം മുതൽ റുക്കൂഇൽ, ഇഅ്തിദാലിൽ, സുജൂദിൽ, അതിനിടയിലെ ഇരുത്തത്തിൽ, അവസാനത്തെ തശഹുദിൽ, എല്ലാത്തിലും എന്തു വന്നിട്ടുണ്ട്? അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, അതുപോലെയുള്ള നമസ്കാരങ്ങൾക്കിടയിൽ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വലിയൊരു കാര്യമാണ് നമസ്കാരം. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആ ഒരു രീതി അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിനേക്കാൾ അധികം എന്താണ്? അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണ്. അതിൽ തന്നെയും അറിഞ്ഞുകൊണ്ട് ചെയ്തേ തന്നെ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും? മറന്നുപോയതായിരിക്കും. മനുഷ്യൻ പെട്ടെന്ന് പാപങ്ങളെ മറക്കും, പെട്ടെന്ന് പാപങ്ങളെ മറന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പാപം നീ മറന്നു എന്നുള്ളത് അത് പുറത്തു കിട്ടിയതിന് തെളിവല്ല. നീ പാപം മറന്നു എന്നത് പുറത്തു കിട്ടിയതിനുള്ള തെളിവല്ല. അതുകൊണ്ട് നാം ഈ നമസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പാപം പുറത്തു കിട്ടാനുള്ള ഒരു കാര്യമാണ്. ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞ ഒരു വാക്ക് നമുക്ക് പിന്നെ ഒരു ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, വലിസ്തിഗ്ഫാർ യംഹു ദുനൂബ ഫയുസീലുൽ അദാബ്, ഇസ്തിഗ്ഫാർ എന്നുള്ളത് പാപങ്ങളെ മായ്ച്ചു കളയും, അദാബിനെ ഇല്ലാതാക്കും, ശിക്ഷ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കും. كما قال تعالى الله تعالى പറഞ്ഞു പോലെ സൂറത്തുൽ അൻഫാലിൽ 33-ാമത്തെ ആയത്തിൽ, وما كان الله معذبهم وهم يستغفرون, അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കില്ല. സഹോദരങ്ങളെ, നാം ചെയ്ത പാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ഇറക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്ന, താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കും അത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ധാരാളമായി വീണ്ടും 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 അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്ത്. അത് നമസ്കാരത്തിന്റെ എല്ലാ ഹാലിലും ഉണ്ട്, എല്ലാ അവസ്ഥയിലും അത് ഉൾക്കൊള്ളുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ധാരാളമായി ദുആ ചെയ്തിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു, അല്ലാഹു എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം. ദിഖഹു വജില്ലഹു, അതിൽ നിസ്സാരമായതും ഗൗരവമുള്ളതും, വഅവ്വലഹു വആഖിറഹു, അതിന്റെ ആദ്യത്തേതും അവസാനത്തേതും, വഅലാനിയതഹു വസിർറഹു, അതിൽ പരസ്യമായതും രഹസ്യമായതും എനിക്ക് നീ പുറത്തു തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണം. ഈ ദുആ നമ്മൾ പഠിക്കണം, ഈ ദുആ നമ്മൾ പഠിക്കണം, നമ്മുടെ സുജൂദുകളിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അതുപോലെ ഈ ഹദീസിൽ, ഒന്നാമത് കൊടുത്ത ഹദീസിൽ അവസാനത്തിൽ പറഞ്ഞ വാക്ക്, മാ ലം തുഗ്ശൽ കബായിർ, ചില റിവായത്തിൽ കാണാം മജ്തുനിബത്തിൽ കബായിർ, കബായിറുകൾ ഒഴിവാക്കിയാൽ എന്നുള്ളത്. അതായത് പാപങ്ങൾ രണ്ട് ഇനങ്ങളുണ്ട്, കബായിറുകളുണ്ട്, വലിയ പാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട്. വലിയ പാപങ്ങൾ എന്നുള്ളത് പുറത്തു കിട്ടാൻ എന്ത് വേണം? തൗബ, അവൻ മനസ്സറിഞ്ഞുകൊണ്ട് ആ പാപം വെടിയുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അതിൽ അതിയായ വിഷമം ഉണ്ടാവുകയും ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന് ദൃഢമായി ഉറപ്പിക്കുകയും എല്ലാം ചെയ്താലാണ് തൗബ നടക്കുകയുള്ളൂ, വൻപാപം പുറത്തു കിട്ടുകയുള്ളൂ. എന്നാൽ ചെറുപാപങ്ങൾ നമ്മൾ സംഭവിക്കുന്ന വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വൻപാപം എന്നുള്ളടത്ത് ഉലമാക്കൾ പല വിശദീകരണം കാണാം. ഒന്ന് നരകം ഉറപ്പാകുന്നത്, അല്ലെങ്കിൽ ദുനിയാവിൽ ഹദ്ദ് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം ഇറങ്ങിയിട്ടുള്ളത്, അതെല്ലാം കബായറുകളിൽ പെടും. ഇമാം ദഹബിയുടെ അൽ കബായിർ എന്നുള്ള കിതാബുകളൊക്കെ നമുക്ക് കാണാം, വേറെയും മറ്റു പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഇവിടെ വൻപാപങ്ങൾക്ക് തൗബ വേണം. ചെറിയ പാപങ്ങൾ നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും നോട്ടത്തിലും കേൾവിയിലും എല്ലാം സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾ, അത് പുറത്തു കിട്ടാനുള്ള വലിയൊരു കാരണം നമസ്കാരമായിരിക്കും. സഹോദരങ്ങളെ, നമുക്ക് പാപം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്മ ചെയ്യാൻ നമുക്ക് വല്ലാത്ത മടി വരും, നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും, വീണ്ടും വീണ്ടും പാപങ്ങളിൽ ചെന്ന് വീണുകൊണ്ടിരിക്കും. അതിനുള്ള അവസരങ്ങൾ ചുറ്റും ഒരുങ്ങുന്നത് കാണാൻ സാധിക്കും. ഒരു നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല രീതിയിൽ വുളു എടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ രണ്ടറക്കാത്ത് നമസ്കരിക്കുക, രണ്ടറക്കാത്ത് നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിമൊരു പാപം ചെയ്തു, നല്ല വുളു എടുത്ത് അവൻ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപം പുറത്തു കിട്ടും. യഥാർത്ഥത്തിൽ ഈ പാപം ചെയ്യുന്നവർക്ക് മനസ്സിലാകാം, പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിനെ കുറിച്ചുള്ള ചിന്ത ശൈത്താൻ വീണ്ടും വീണ്ടും ഇട്ടുകൊടുക്കും. അവൻ പാപം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ഈ ചിന്ത പോകാത്തതായിരിക്കും. ഈ ചിന്ത പോകാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് നമസ്കാരത്തെ ഉപയോഗപ്പെടുത്താം. നാം എത്രത്തോളം നമസ്കാരം, ആ സമയത്ത് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലെങ്കിലും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിലും നമസ്കരിക്കുക, നമ്മൾ സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, നമ്മൾ ആ പാപത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, തീർച്ചയായിട്ടും നന്മകൾ തിന്മകളെ മായ്ക്കും, തിന്മകളുടെ അസറുകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള ഒരു വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിബിഇസ് സയ്യിഅത്ത് അൽഹസനത തംഹുഹ, നീ ഒരു പാപം ചെയ്താൽ നന്മയെ കൊണ്ട് അതിനെ തുടർത്തുക, അതതിനെ മായ്ച്ചു കളയും, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയും. എത്രയോ ആയത്തുകളുടെയും പിന്നെ ഹദീസുകളുടെയും ആശയം ഈ അർത്ഥത്തിൽ വരുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇൻതജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആത്തികും, വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്ന അല്ലെങ്കിൽ പകരമാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിശ ഇല്ലല്ല ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, വൻപാപങ്ങളും മ്ലേച്ഛതകളും ഒഴിവാക്കുന്നവർ, ചെറിയ ചെറിയ പാപങ്ങൾ സംഭവിക്കുന്നവർ, അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് വിശാലമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോ നമസ്കാരത്തിന്റെ ഫളിൽ ഒന്നാമത് കൊടുത്ത ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമസ്കാരം എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. നമസ്കാരത്തിന്റെ എല്ലാ അവസ്ഥയിലും, ഖിയാമിലും റുക്കുഉയിലും സുജൂദിലും ഇഅ്തിദാലിലും അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും എല്ലാം മഗ്ഫിറത്തിനെ തേടുന്ന ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം നമസ്കാരത്തിൽ കൃത്യമായ ശ്രദ്ധ, നിർബന്ധ നമസ്കാരത്തിൽ പുലർത്തുക, സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി ഈ ബാബിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോ ബാബുകളായിട്ട് വബില്ലാഹി തൗഫീഖ് നമുക്ക് നോക്കാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.